عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وصحبه أجمعين. أما بعد، فهذا الإمام المجدد شيخ الإسلام محمد بن عبد الوهاب رحمه الله എഴുതിയ കിതാബ് തൗഹീദാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അതിൽ ആദ്യത്തെ ഹദീസ് കിതാബിൽ ഇതുവരെ ആയത്തുകളാണ് തെളിവ് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ഈ കിതാബിലുള്ളവയിൽ ഒന്നാമത്തേതാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസായി നമ്മൾ പഠിച്ചിട്ടുള്ളത്. അത് ഹിഫ്ളാക്കാൻ പറഞ്ഞു. പഠിച്ച ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് പറയും.
وعن معاذ بن جبل رضي الله عنه قال كنت رديف النبي صلى الله عليه وسلم فقال لي
على حمار
على حمار فقال لي يا معاذ
أتدري
أتدري ما حق الله على العباد ما حق العباد على الله فقلت يا رسول
قلت
الله رسول أعلم قال
فإن
حق الله على العباد
حق الله على العباد
حق الله على العباد أن يعبدوا ولا يشركوا به شيئا
أن يعبدوه ولا يشركوا به شيئا
حق العباد على الله أن لا يعذب من لا يشرك به شيئا فقلت
يا رسول الله
أفلا أبشر الناس قال لا
لا تبشرهم فيتكلوا رواه البخاري ومسلم اتفقوا عليه بارك الله فيك نيارغلو انورك حق الله ولا يشركوا به ألا يعذب ألا يعذب متفقون عليه. يا رجل قالوا لي بارك الله فيكم امام قريه انا فيه مسائل كتاباره يقول قال لا انت ورا فوتو سيتيت عنده لا ايه في مسائل ادل ചില മസാലകളുണ്ട്. ഏതിൽ ഇതുവരെ നമ്മൾ പഠിച്ച ഈ ആയത്തുകളിലും ഈ ഹദീസിലുമൊക്കെയുള്ള ഗുണപാഠങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഈ കിതാബിൻ്റെ ഒരു ശൈലി അങ്ങനെയാണ്. അധ്യായം അതിനോട് ബന്ധമുള്ള ആയത്തുകളും ഹദീസുകളും പിന്നെ അതിലുള്ള ഗുണപാഠങ്ങൾ. അൽ ഊല, ഒന്നാമത്തേത് അൽ ഹിക്മതു ഫീ ഖൽഖിൽ ജിന്നി വൽ ഇൻസ്. ഒന്നാമത്തെ എന്താണ്? അൽ ഹിക്മതു ഫീ ഖൽഖിൽ ജിന്നി വൽ ഇൻസ്. ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും അള്ളാഹു സൃഷ്ടിച്ചതിനു പിന്നിലുള്ള ഹിക്മ എന്താണ്? ഹിക്മത്ത് ഇബാദത്ത് ചെയ്യാൻ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാൻ. ഇത് ഏത് ആയത്തു നിന്നായിരിക്കും ഈ ഹിക്മത്ത് പിടിച്ചിട്ടുള്ളത്? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിച്ചിട്ടുള്ളത് അതിനു വേണ്ടിയാണ്, അവനെ ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടിയാണ്. ആയത്ത് വിശദീകരിക്കുമ്പോൾ ആയത്തിന്റെ തഫ്സീർ നമ്മൾ വിശദമായി പറഞ്ഞതാണ്. അസാനിയ, രണ്ടാമത്തേത് അന്നൽ ഇബാദത ഹിയ തൗഹീദ്. لأن الخصومة فيه أن العبادة هي التوحيد. عبادة الله إنما ترم عبادة جيغا إن داغنو توحيد. كارنم لأن الخصومة فيه خصومة دلال تركم دلال الله عن خالق إن دلال تركم دلال تركت دلال. ولئن سألتهم من خلق السماوات والأرض ليقولن الله. ആകാശ ഭൂമികളെ പടച്ചത് ആരാണെന്ന് ചോദിച്ചാൽ മുശ്രിക്കുകൾ പറയും അല്ലാഹു ആണെന്ന്. ഖുൽ മൻ ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ വഹുവ യുജീറു വലാ യുജാറു അലൈഹി. ആരുടെ കയ്യിലാണ് ആകാശ ഭൂമികളുടെ മലകൂത്? ആരാണ് അഭയം നൽകുന്നത്? ആർക്കെതിരാണ് അഭയം നൽകാൻ സാധിക്കാത്തത്? അങ്ങനെയുള്ള റബ്ബ് ആരാണെന്ന് ചോദിച്ചാൽ ഫസയഖൂലൂൻ അല്ലാഹ്, അവർ പറയും അല്ലാഹു ആണ്. ഇതിനകം തർക്കിച്ചു. ആരാണ് ഖുൽ മൻ നസ്സല മിനസ് സമാഇ മാഅ? അവർ പറയും അല്ലാഹ്. നിങ്ങൾ ആരാണ് പഠിച്ചിട്ടുള്ളത്? അല്ലാഹ്. അതാണ് അവർ വിശ്വസിച്ചിട്ടുള്ളത്. മലക്കൂത്തു കുല്ലി ശൈഇൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, എല്ലാത്തിന്റെയും മലക്കൂത്. ഹജ്ജിൽ അവരുടെ തൽബിയത്ത് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തതാണ്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. അല്ലാഹുവിന് എന്റെ വിളിക്കുത്തരം നൽകി, ഞങ്ങളിതാ വന്നിരിക്കുന്നു, നിനക്കൊരു പങ്കുകാരനുമില്ല, ഒരു പങ്കുകാരൻ ഒഴികെ. ഹുവലക്, ആ പങ്കുകാരൻ നിന്റേതാണ്, നീയാണ് അതിന്റെ ഉടമസ്ഥൻ. തംലികുഹു, നീ അവനെ ഈ പങ്കുകാരനെ നീ ഉടമപ്പെടുത്തുന്നു, സ്വതന്ത്രനല്ല, നിന്റെ മുൽക്കിന് കീഴിലാണ്. ഒമ മലക്ക്, ആ പങ്കുകാരന്റെ കയ്യിൽ എന്തൊക്കെയുണ്ട്? അതെല്ലാം. ഇതാണ് മുശ്രിക്കുകളുടെ വിശ്വാസം. അപ്പൊ അല്ലാഹു ഉണ്ടെന്ന് വിശ്വസിച്ചാൽ ഒരാൾ മുഅ്മിനാവുകയില്ല. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തതുകൊണ്ട് മുഅ്മിനാവുകയില്ല, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം. അതാണ് തൗഹീദ്. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് തന്നെ ഷിർക്കിന്റെ ആളുകൾ അർത്ഥം മാറ്റി പറയുന്നത്. അവർ പറയാറുള്ളത് ലാ ഖാലിഖ ഇല്ലല്ലാഹ് എന്നർത്ഥം പറയുന്ന ആളുകളുണ്ട്. ഒരിക്കലുമല്ല. അങ്ങനെയാണെങ്കിൽ മുശ്രിക്കുകൾ അള്ളാഹു അവരെ മുശ്രിക്കുകൾ എന്ന് വിളിച്ചത് എന്തിനാണ്? അതിന്റെ അർത്ഥം ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, ആരാധനക്ക് ഇബാദത്തിന് അർഹൻ അല്ലാഹു മാത്രമാണ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല, ഹക്കോടെ മഅബൂദായിട്ടുള്ള ഒരാളുമില്ല എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മാത്രം ഇബാദത്ത് ചെയ്താലാണ് തൗഹീദാവുക. അതിലാണ് തർക്കം. അതുകൊണ്ട് അതാണ് തൗഹീദ്, ഇബാദത്തിനാണ് തൗഹീദ്. അല്ലാതെ റുബൂബിയത്തിനുള്ള തൗഹീദ് പൊതുവെ ആളുകൾ അതിലെ പല വിശദാംശങ്ങളും അംഗീകരിച്ചവരാണ് മുശ്രിക്കുകൾ. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് മാ നഅബുദുഹും ഇല്ലാ ലിയുഖരിബൂന ഇലല്ലാഹി സുൽഫ, അല്ലാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാനാണ് ഇവർക്ക് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്. ഫയഅബുദൂന മിൻ ദൂനില്ലാ മാ ലാ യദുറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹാഉലാ ശുഫഅഉന ഇൻദല്ലാഹ്, അല്ലാഹുവിന് പുറമേ ദുർറോ നഫഉ ചെയ്യാൻ സാധിക്കാത്ത ആളുകൾ അവർ വിളിച്ചു പ്രാർത്ഥിക്കുകയും എന്നിട്ട് അല്ലാഹുവിങ്കൽ ഇവർ ഞങ്ങളുടെ ശുപാർശക്കാരാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഇന്ന് ഖബറിനെ ആരാധിക്കുന്ന ആളുകൾ, ഔലിയായിനെ അംബിയായിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ പറയുന്നതും അതേ ന്യായം തന്നെയാണ്. ന്യായത്തിന് മാറ്റമില്ല, ന്യായീകരണങ്ങൾക്ക് മാറ്റമില്ല തൗഹീദിൽ പഴച്ചു പോയിരിക്കുന്ന ഈ ആളുകൾക്ക്. അപ്പോൾ ഖുസൂമത്ത് അതിനാണ്, തർക്കം അതിലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോഴാണ് തർക്കം ഉണ്ടായത്. അവർ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഖാദ് വൽ ഖുർആനി ദിദ്ദിക്ർ ബലില്ലദീന കഫറൂ ഫീ ഇസ്സതി വശിഖാഖ്. അവർ പറഞ്ഞു, അജഅല അൽ ആലിഹത ഇലാഹ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, എല്ലാ ഇലാഹുകളെയും കൂട്ടി ഒറ്റ ഇലാഹാക്കിയോ, ഇത് അത്ഭുതത്തിന്റെ കാര്യമാണ്. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ് യസ്തക്ബിറൂൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ അവർ കിബ്ര നടിക്കുന്നു. എന്താണ്, അല്ലാഹു ആണ് ഖാലിഖ് എന്ന് അവർ അംഗീകരിച്ച ആളുകളാണ്. പിന്നെ ഇബാദത്ത് അല്ലാഹുവിന് മാത്രം എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ അർത്ഥം എന്നും അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം അബൂജഹലിനും ഉത്ബത്തിനും ശൈബത്തിനും ഒക്കെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ അതിനെ എതിർക്കുന്നത്. ഇന്നത്തെ ശിർക്കിന്റെ ആളുകൾ എന്താണ് ചെയ്യുന്നത്? അതിന്റെ അർത്ഥം മാറ്റി. അപ്പൊ യഥാർത്ഥത്തിൽ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൽ വിശ്വസിച്ചിട്ടില്ല. യഥാർത്ഥ അർത്ഥം ഇതാണെന്ന് പറഞ്ഞാൽ അവരത് അംഗീകരിക്കുകയുമില്ല. അപ്പൊ യഥാർത്ഥത്തിൽ അബൂജഹലിനെ പോലെ ആയി, അബൂജഹലിനെ പോലെ ആയിരിക്കുന്നു. കാരണം അർത്ഥം മനസ്സിലാക്കിയാൽ അബൂജഹലിന്റെ നിലപാടും ഇയാളുകളുടെ നിലപാടും ഒന്നായിരിക്കുന്നു. മഅദല്ലാഹ്, ഇതാണ് രണ്ടാമത്തെ മസാല. രണ്ടാമത്തെ മസാല ഇതാണ്. അല്ലാഹു അതാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് മുഫസ്സിറുകൾ തഫ്സീർ പറഞ്ഞത് നമ്മൾ പറഞ്ഞു, അതാണ് ഇബാദ. ആ തഫ്സീർ പഠിച്ചാൽ അത് മനസ്സിലാവും. ഇബാദത്താണ് തൗഹീദ്, അല്ലാഹുവിന് മാത്രം ഇബാദ ചെയ്യുക എന്നതാണ് തൗഹീദ്. അതിലാണ് തർക്കം. ഒമാ ഖലഖുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിഅബ്ദൂൻ അഥവാ ഇല്ലാ ലിവാഹിദൂൻ, എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യാനല്ലാതെ നാം ജിന്നവർഗത്തെ മനുഷ്യവർഗത്തെ പഠിച്ചിട്ടില്ല. അസ്സാലിസ, മൂന്നാമത്തേത്, അന്നമൻ ലം യഅതി ബിഹി ലം യഅബ്ദില്ലാഹ് ഫഫീഹി മഅന ഖൗലിഹി വല അൻതും ആബിദൂന മാ അഅബ്ദു. അന്നമൻ ലം യഅതി ബിഹി, ആരത് കൊണ്ടുവന്നില്ലയോ എന്ന് പറഞ്ഞാൽ, ആര് തൗഹീദ് സ്വീകരിച്ചില്ലയോ, അള്ളാഹുവിന് തൗഹീദ് ഇല്ലാത്തവൻ, ലം യഅബുദില്ലാഹ്, അവൻ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തിട്ടില്ല. അവൻ അള്ളാഹുക്ക് ഇബാദത്ത് ചെയ്യുന്നുണ്ട് അവന്റെ സങ്കല്പത്തിൽ, പക്ഷെ മറ്റുള്ളവർക്കും അവൻ ചെയ്യുന്നതോടുകൂടി അവൻ എന്തായി മാറി, അള്ളാഹുവിന് അവൻ ഇബാദത്തെ ചെയ്തിട്ടില്ലാത്തതുപോലെ. അവന്റെ ഇബാദത്ത് ബാത്തിലായിരിക്കുന്നു, എല്ലാ അമലും ബാത്തിലായിരിക്കുന്നു. ولقد اوحي اليك والى الذين من قبلك لئن اشركت ليحبطن عملك ولا تكونن من الخاسرين. الله سبحانه وتعالى سوره زمر البرنو تاغلكم تاغلكم മുമ്പുള്ള നബിമാർക്കും നാം വഹി നൽകിയത് എന്താണ്? لئن اشركت تاغലങ്ങാനും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ, ليحبطن عملك تاغളുടെ അമലുകൾ മുഴുവൻ പൊളിഞ്ഞു പോകും, ولا تكونن من الخاسرين നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. إِنَّهُ مَنْ يُشْرِكْ بِاللَّهِ فَقَدْ حَرَّمَ اللَّهُ عَلَيْهِ الْجَنَّةَ وَمَأْوَاهُ النَّارُ وَمَا لِلظَّالِمِينَ مِنْ أَنْصَارٍ. അപ്പോൾ തൗഹീദ് ഇല്ലാത്തവന്റെ ഇബാദത്ത് ഇബാദത്തല്ല, അവൻ അല്ലാഹുവിന് ഇബാദത്ത് ചെയ്തിട്ടേയില്ല. അപ്പോഴാണ് നമുക്ക് ഈ ആയത്തിന്റെ അർത്ഥം മനസ്സിലാവുക. ഏതായത്തിന്റെ അർത്ഥം? വലാ അൻതും ആബിദൂന മാ അഅബ്ദു, ആ സൂറത്തിന്റെ തഫ്സീർ നമ്മൾ പഠിച്ചതാണ്. അപ്പോ ആ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. വലാ അൻതും, നിങ്ങളല്ല, നിങ്ങൾ ചെയ്യുന്നില്ല, ആബിദൂൻ, നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നവരല്ല, മാ ആബുദ്, ഞാൻ ആരെയാണോ ഇബാദത്ത് ചെയ്യുന്നത് അവനെ. മാ ആബുദ് എന്ന് പറഞ്ഞാൽ ഇവിടെ മൻ ആബുദ് എന്നാണ് അർത്ഥം. ഞാൻ ഇബാദത്ത് ചെയ്യുന്ന അള്ളാഹുവിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നില്ല. എന്നാൽ ഖുർആനിൽ തന്നെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അവർ ഹർഫിൽ നിന്നും അൻആമിൽ നിന്നുമൊക്കെ, ഹർഫിൽ നിന്നും അൻആമിൽ നിന്നുമൊക്കെ അള്ളാഹുവിന് നേർച്ചയാക്കിയിട്ടുണ്ട്. ഹർഫ് കാർഷിക വിളകൾ, കാലി സമ്പത്ത് എന്നൊക്കെ അള്ളാഹുവിന് അവർ നേർച്ചയാക്കിയിരുന്നു. അറഫ നോമ്പ് നോച്ചിരുന്നു, ഹജ്ജ് ചെയ്തിരുന്നു, ഉടുതിന് ഊരിട്ടുള്ള ഹജ്ജായിരുന്നു, തവാഫിലൊക്കെ അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിച്ചിരുന്നു. പിന്നെന്തുകൊണ്ട് അള്ളാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാൻ പറഞ്ഞു, ഞാൻ ആരാധിക്കുന്നവനെ നിങ്ങൾ ആരാധിക്കുന്നില്ല? ഇബാദത്ത് ബാത്തിലായിരിക്കുന്നു. പങ്കു ചേർത്തതോടുകൂടി അള്ളാഹുവിനവർ ഇബാദത്ത് ചെയ്യാത്തവരെ പോലെ ആയിരിക്കുന്നു, അവർ അല്ലാഹുവിന് ഇബാദത്ത് ചെയ്തിട്ടില്ല. അതാണ് അന്നമൻ ലം യഅതി ബിഹി ലം യഅബ്ദില്ലാഹ്, തൗഹീദ് ഇല്ലാത്തവൻ അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യാത്തവനെ പോലെ. അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്തവനാണ് ഇബാദത്ത് ചെയ്തിട്ടുള്ളത്. നമുക്ക് നിങ്ങൾ നബിമാരെ നിഷേധിച്ച ആളുകളെ കുറിച്ച് പറയാറുണ്ടല്ലോ, ഏതെങ്കിലും ഒരൊറ്റ നബിയിൽ അവിശ്വസിച്ചാൽ എല്ലാ നബിമാരിലും അവിശ്വസിച്ചവനായി അവൻ. അതുകൊണ്ടാണ് അല്ലാഹു നൂഹ് നബിയുടെ ഖൗമിനെ കുറിച്ച് كذبت قوم نوح المرسلين എന്ന് പറഞ്ഞിട്ടുള്ളത്. നൂഹ് നബിയുടെ ഖൗം നബിമാരിൽ കാഫിറായിരിക്കുന്നു. അവരുടെ കാലത്ത് നൂഹ് നബി മാത്രമേ അവരിൽ വന്നിട്ടുള്ളൂ. പക്ഷെ പിൽക്കാലക്കാരുള്ള എല്ലാ നബിമാരിലും അവർ കാഫിറായി. എന്താ കാരണം? നൂഹ് നബിയിൽ അവർ വിശ്വസിച്ചിട്ടില്ല. യഹൂദികൾ, അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ, ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിക്കാത്തത് കൊണ്ട് അവർ മൂസ നബിയിലും കാഫിറായി പോയിരിക്കുന്നു. എല്ലാ നബിമാരിലും അവിശ്വസിച്ചവരായിരിക്കുന്നു. നസറാനികളും അങ്ങനെ തന്നെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവർ വിശ്വസിച്ചിട്ടില്ല. അപ്പോൾ അവരെല്ലാ നബിമാരിലും അവിശ്വസിച്ചവരെ പോലെയാ. അല്ലാഹു സുബ്ഹാനഹു തആലയിൽ ഇബാദത്തിന് ആരെങ്കിലും പങ്കുചേർത്തവൻ ഇബാദത്തെ ചെയ്തിട്ടില്ല, അവന്റെ എല്ലാം പൊളിഞ്ഞു പോയിരിക്കുന്നു. തൗഹീദ് ഇല്ലാത്തവൻ അല്ലാഹുവിന് ഇബാദത്ത് ചെയ്തിട്ടില്ല. ഇതൊക്കെ ഏതായത്തിന് കിട്ടുന്നതാണ്? ആരൊറ്റായത്തിന് കിട്ടുന്നതാണ്. ഒമാ ഖലഖുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, അല്ലാഹു മനുഷ്യരെ ജിന്നുകളെ പടച്ചതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് അതിൽ നിന്ന് കിട്ടി. അതുപോലെ ഇബാദത്താണ് തൗഹീദ് എന്നത് കിട്ടി. കാരണം ഇല്ലാലി അബ്ദൂൻ എന്ന് പറഞ്ഞാൽ ഇല്ലാലി വാഹിദൂൻ എന്നാണ്. അതുകൊണ്ട് തന്നെ അത് ചെയ്യാത്തവൻ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തിട്ടില്ല എന്ന് കിട്ടി അതേ ആയത്തിൽ നിന്ന് തന്നെ. നാലാമത്തത് അൽഹിക്മതു ഫീ ഇർസാലിർ റുസുൽ. അൽഹിക്മതു ഫീ ഇർസാലിർ റുസുൽ, ഇർസാൽ എന്താണ് അയക്കുക, അർസല യുർസിലു ഇർസാലൻ ഫഹുവ മുർസിൽ, അയക്കൽ എന്നാണ് ഇർസാൽ എന്നതിന്റെ അർത്ഥം. ഇൻഫാഖ് അൻഫഖ യുൻഫിഖ് ഇൻഫാഖ്, അതുപോലെ അസ്ലമ യുസ്ലിമു ഇസ്ലാം, അഹ്സന യുഹ്സിനു ഇഹ്സാൻ എന്നൊക്കെ പറയുന്നത് പോലെയാണ് അർസല യുർസിലു ഇർസാൽ. ഇർസാൽ എന്ന് പറഞ്ഞാൽ അയക്കൽ. അൽഹിക്മതു ഫീ ഇർസാലിർ റുസുൽ, റസൂലിന്റെ ജമാഅണ് റുസുൽ, നബിമാർ ദൂതന്മാർ, അള്ളാഹുവിന്റെ ദൂതന്മാർ, അവരെ അയച്ചതിന് പിന്നിലുള്ള ഹിക്മത്ത് ഏതാ കിട്ടിയത് നമുക്ക്. നിങ്ങൾ അടുത്ത ആയത്ത് എന്താണ്, വലഖദ് ബഅസ്ന ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അനഅബ്ദുല്ലാഹ് വജ്തനിബ് ത്വാഗൂത്ത്. ഇതിനു വേണ്ടിയാണ്, ഈ ഹിക്മത്തിനാണ് അള്ളാഹു നബിമാരെ അയച്ചിട്ടുള്ളത്. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം, ത്വാഗൂത്തിനെ ഒഴിവാക്കണം, ത്വാഗൂത്തുകളെ മുഴുവൻ ഒഴിവാക്കണം, അതിനാണ് അള്ളാഹു നബിമാരെ അയച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഹിക്മത്ത് ആണ് അടുത്ത പാഠം. അടുത്തത് അള്ളാഹു നബിമാരെ അയക്കുക എന്നത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് റിസാല, അവന്റെ സന്ദേശം. അവൻ നബിമാരെ അയക്കുക എന്നത് അമ്മത്ത്, അത് പൊതുവായിരിക്കുന്നു. കുല്ല ഉമ്മത്തിൻ, എല്ലാ ഉമ്മത്തുകൾക്കും എന്ന് പറഞ്ഞാൽ എല്ലാ ഉമ്മത്തിലേക്കും അള്ളാഹു ആരെ അയച്ചിട്ടുണ്ട്, നബിമാരെ അയച്ചു. വലഖദ് ബഅസ്ന ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ, അത് തന്നെ അള്ളാഹു ഖുർആനിൽ വേറെയും സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. വൈമിൻ ഉമ്മത്തിൻ ഇല്ല ഖല ഫിഹ നദിയ, സൂറത്തുൽ അലി ഇസ്രായീൽ അള്ളാഹു അത് പറഞ്ഞിട്ടുള്ളത്. ഒരു ഉമ്മത്തുമില്ല അതിലേക്ക് താക്കീദുകാരൻ വന്നിട്ടല്ലാതെ, എല്ലാ ഉമ്മത്തിലേക്കും അള്ളാഹു നബിമാരെ അയച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അത് പൂർത്തിയായിരിക്കുന്നു. റസൂലുള്ളാഹിന്റെ പ്രവാചകനാണ്, ഇനിയൊരു റസൂൽ വരാനില്ല. അന്ന റിസാലത അമ്മത് കുല്ല ഉമ്മത്തിൻ, എല്ലാ ഉമ്മത്തിലേക്കും അള്ളാഹു നബിമാരെ അയച്ചിട്ടുണ്ട്. എന്തിനാണ്? ഹുജ്ജത്തൻ അലൈഹിം, അവർക്കിനി അള്ളാഹുവിനോട് എതിർ പറയാൻ സാധിക്കുകയില്ല, ഒരു ഒഴിവെഴിവ് പറയാനില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയാൻ സാധിക്കുകയില്ല. നബിമാരുടെ ദേശത്തിലൂടെ, നബിമാരയച്ചതിലൂടെ അവരോട് അല്ലാഹു ചോദിക്കും, അലം യഅതികും നദീർ, നിങ്ങളിലേക്ക് നദീർ വന്നിട്ടില്ലേ, ഖാലു ബല ഖദ് ജാഅന, ഞങ്ങളിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് എല്ലാവരുടെയും മറുപടി. താക്കീദുകാരനെ അല്ലാഹു അയച്ചിട്ടുണ്ട്, മരണസമയത്തും അങ്ങനെ തന്നെയാണ്. കല്ല അവൻ റബ്ബി ർജിഊൻ, എന്നെ ഒന്ന് മടക്കി തരണമെന്ന് പറഞ്ഞാൽ كلا انها كلمه هو قائلها ومن ورائهم برزخ الى يوم يبعثون അതൊരു വെറും വർത്തമാനം മാത്രമാണ്, അല്ലാഹുവിനെ മടക്കി കൊടുക്കുകയില്ല എന്ന് മാത്രമല്ല അല്ലാഹു ചോദിക്കും, അവലം നുഅമ്മിർകും, ഞാൻ നിങ്ങൾക്ക് ആയുസ് തന്നിട്ടില്ലേ, തദക്കറു ഫീഹി മൻ തദക്കർ, ചിന്തിക്കുന്നവന് ചിന്തിക്കാൻ പോന്ന അത്രയും ആയുസ് തന്നിട്ടില്ലേ, വജാഅകുമുൻ നദീർ, നിങ്ങളിലേക്ക് താക്കീദുകാരൻ വന്നിട്ടില്ലേ. അപ്പോൾ അത് പറയാനൊരാൾക്കും സാധിക്കുകയില്ല, എല്ലാവരിലേക്കും അള്ളാഹു അയച്ചിട്ടുണ്ട്. എന്താണ് സാദിസ? ആറാമത്തത് അൻ ദീൻ അൽ അംബിയാഇ വാഹിദുൻ. എല്ലാത്തിന്റെ അർത്ഥം അറിയാലോ, എന്താ അർത്ഥം? എല്ലാ നബിമാരുടെയും ദീൻ ഒന്നാണ്. അൻ ദീൻ അൽ അംബിയാഇ, നബിമാരുടെ ദീൻ എന്താണ്? വാഹിദ്, ഒറ്റൊന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഇന്ന മഅശറുൽ അംബിയാഇ അബ്നാഉ അല്ലാത്തിൻ, ഞങ്ങൾ നബിമാരൊക്കെ അബ്നാഉ അല്ലാത്താണ്. എന്താണ് അബ്നാഉ അല്ലാത്? ഒരു പിതാവ് കുറെ ഉമ്മമാർ, അവരുടെ മക്കളാണ് ഞങ്ങൾ നബിമാർ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും അസ്ലു ഒന്നാണ്, അഖീദ ഒന്നാണ്. ശരീഅത്തുകളിൽ വ്യത്യാസമുണ്ടാവും. ലികുല്ലിൻ ജഅൽനാ മിൻകും ശിറാത്തൻ വമിൻഹാജ, നിങ്ങൾ ഓരോരുത്തർക്കും നാം ശരീഅത്തും ഓരോ വഴികളും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഹറാം ഹലാലുകൾ വ്യത്യാസമുണ്ടാകാം. പഴയ ഉമ്മത്തുകൾക്ക് അള്ളാഹു ഒരു കാര്യം ഹറാമാക്കും, അതവർക്ക് അതാണ് യോജിച്ചിട്ടുള്ളത്. എന്നാൽ നമുക്കത് ഹലാലാക്കിയേക്കും. നമുക്ക് ഹറാമായ കാര്യം അവർക്ക് ഹലാലായിരുന്നേക്കും. എമ്പാടും ഉദാഹരണങ്ങൾ അതിനെ നമ്മൾ പല ക്ലാസ്സുകളിലായി പറഞ്ഞതാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീഅത്തിൽ അവിടെ വിവാഹം സഹോദരിമാരുമായി അനുവദനീയമായിരുന്നു, നാട്ടിൽ വേറെ പെണ്ണുങ്ങളില്ലല്ലോ. അങ്ങനെയാണ്. അതുപോലെ തന്നെ അഹ്കാമുകളിൽ ഉള്ളതുപോലെ, ഹറാം ഹലാലിൽ ഉള്ളതുപോലെ ഇബാദത്തിന്റെ വിശദാംശങ്ങളിൽ വ്യത്യാസമുണ്ടാവും. നമുക്ക് സ്വലാത്തുണ്ട്, അവർക്കും സ്വലാത്തുണ്ട്. സോ നമ്മുടെ സ്വലാത്തും അവരുടെ സ്വലാത്തും ഒരുപോലെ ആയിരിക്കണമെന്നില്ല, വ്യത്യാസമുണ്ടാകും. നമ്മുടെ നോമ്പും അവരുടെ നോമ്പും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ വുദൂവും അവരുടെ വുദൂവും തമ്മിൽ വ്യത്യാസമുണ്ട്. പഴയ ശരിയാഴ്ചകളിലും വുദൂ ഉണ്ടായിരുന്നു എന്നതിന് പല തെളിവുകൾ പണ്ഡിതന്മാർ ഹദീസുകളിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. ജുറൈജിന്റെ സംഭവത്തിൽ നിന്ന്, ജുറൈജ് വുദൂ ചെയ്തു എന്നാണ് നിസ്കരിക്കുന്നതിന് മുമ്പ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമും ഭാര്യയായ സാറയും അവർ പോകുമ്പോൾ ഒരു ക്രൂരനായ ഭരണാധികാരിയുടെ നാട്ടിലൂടെ കടന്നു പോയിട്ടുണ്ട്. അവിടെ വെച്ച് അവരെ നമസ്കരിക്കുമ്പോൾ വുദൂ ചെയ്തതായി ഹദീസുകൾ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഇതുപോലെ ആകണമെന്നില്ല. നമുക്ക് സംസാരിക്കാത്ത നോമ്പ്, ഇന്നി നദർതു ലിർറഹ്മാനി സൗമൻ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ എന്ന് മറിയം അലൈഹിസ്സലാം അവർ പറഞ്ഞതായി സൂറത്തു മറിയമിൽ കാണാം. സംസാരിക്കാത്ത നോമ്പ് അത് പണ്ടുണ്ടായിരുന്നു, ഇപ്പോഴില്ല. ഇങ്ങനെ വിശദാംശങ്ങളിൽ വ്യത്യാസമുണ്ടാകാം, പക്ഷെ അഖീദ ഒന്നാണ്, തൗഹീദ് അത് ഒന്നാണ്, പരലോക വിശ്വാസം ഒന്നാണ്. ഇങ്ങനെയുള്ള അഖീദ, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം അത് ഒന്നാണ്. അസലിൽ യാതൊരു വ്യത്യാസവുമില്ല. അന്ന ദീ അന്ന ദീനൽ അംബിയാഇ വാഹിദുൻ, എല്ലാ നബിമാരും ആദ്യം എന്ന് പറഞ്ഞത് എന്താ? അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം എന്നാണ്. ശിർക്കിനാണ് അവർ എതിർത്തിട്ടുള്ളത്. السابعة علامة المسألة الكبيرة أن عبادة الله لا تحصل إلا بالكفر بالطاغوت ففيه معنى قوله فمن يكفر بالطاغوت ويؤمن بالله فقد استمسك بالعروة الوثقى علامة المسألة الكبيرة ولي أول مسألة يعني بشيء معنى أن عبادة الله അള്ളാഹുവിനോടുള്ള അള്ളാഹുവിനുള്ള ഇബാദത്ത് ലാ തഹ്സുൽ അത് സംഭവിക്കുകയില്ല, ഇല്ലാ ബിൽ കുഫ്രി ബി താഗൂത് താഗൂത്തിനെ നിഷേധിച്ചാലല്ലാതെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന് നഫിയുമുണ്ട്, ഇസ്ബാത്തുമുണ്ട്, നിഷേധിക്കലുണ്ട്, സ്ഥാപിക്കലുണ്ട്. അള്ളാഹു അല്ലാത്ത സകല ഇലാഹുകളെയും ഒഴിവാക്കുകയാണ്. അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യൂ എന്ന ഇസ്ബാത്ത് അതിലുണ്ട്. നബിമാരുടെ വാക്കിലും അത് കാണാം. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, താഗൂത്തിനെ ഒഴിവാക്കുക, അത് ആയത്തിൽ നിന്ന് കിട്ടുന്ന ഫായിദയാണ്. ആ ആയത്ത് തന്നെയാണ് നോക്ക്, ഫമയക്ഫുർ ബിത്താഗൂതി വയുഅ്മിൻ ബില്ലാഹി ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖ. ആയത്തുൽ കുർസി കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ആയത്തല്ലേ ഇത്? ആയത്തുൽ കുർസി കഴിഞ്ഞിട്ട് അടുത്ത ആയത്താണ്. ഫമയക്ഫുർ ബിത്താഗൂത്, ആരാണോ താഗൂത്തിനെ, താഗൂത്തുകളെ നിഷേധിച്ചിട്ടുള്ളത്, അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുള്ളത്, ഫഖദ് ഇസ്തംസക അവൻ പിടിച്ചിരിക്കുന്നു, ബിൽ ഉർവ ഒരു കയറിൽ, എങ്ങനത്തെ കയറാണത്, അൽ വുസ്ഖ വസീഖായ ഉറപ്പുള്ള ബലമുള്ള ഒരു കയറിലാണ് അവൻ പിടിച്ചിട്ടുള്ളത്. കാരണം അള്ളാഹുവിലാണ് അവൻ തവക്കുലാക്കിയിട്ടുള്ളത്, അള്ളാഹുവിനാണ് അവൻ ഇബാദത്ത് ചെയ്യുന്നത്. അവൻ മുശ്രിക്കുന്ന പോലെയല്ല, മുശ്രിക്കേണ്ട അവസ്ഥ എന്താണ്? അവൻ മുശ്രിക്കുന്നില്ല. ഫകഅന്നമ ഖറ മിനസ്സമ فتخطفه الطير او تهوي به الريح في مكان صحيح. അതാണ് മുശ്രിക്കിന്റെ അവസ്ഥ, അവൻ ആകാശത്തു നിന്ന് വീണവനെ പോലെയാണ്. അത് അക്ഷരാർത്ഥത്തിൽ തന്നെ നടക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എപ്പോ ആള് മരിച്ചു കഴിഞ്ഞാൽ റൂഹും കൊണ്ട് മലക്കുകൾ പോകും, ആകാശത്തിന്റെ വാതിൽ തുറക്കാൻ പറയും, തുറക്കുകയില്ല. لا تفتح لهم ابواب السماء ولا يدخلون الجنه حتى يلج الجمل في سم الخياط. അവർക്ക് വേണ്ടി ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയില്ല, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, ഒട്ടകം സൂചി മുന്നയിലൂടെ പ്രവേശിച്ചാലല്ലാതെ. അതൊരിക്കലും സംഭവിക്കില്ലല്ലോ. മറ്റൊരു ഖിറാഅത്ത് ഹത്തയലിജൽ ജുമ്മലു ഫീ സമ്മിൽ ഖിയാത്ത് എന്നാണ് മറ്റൊരു ഖിറാഅത്ത്, മറ്റൊരു വായന. അപ്പോൾ അർത്ഥം എന്താണ്? കടലിൽ കപ്പലിൽ ഉപയോഗിക്കുന്ന വലിയ വടം അതൊരിക്കലും സൂചിയിൽ കയറ്റാൻ കഴിയില്ല. ചെറിയ സൂചിയിൽ അത് കയറ്റാൻ പറ്റുമോ? ഇല്ല. ഹത്തയിൽ ജൽജമലു ഫീ സമ്മിൽ ഖിയാത്ത് എന്ന് പറഞ്ഞാൽ ഒട്ടകം അത് അതിലോട്ട് സൂചി മുന്നിൽ കയറ്റാൻ സാധിക്കുകയില്ല. അതുപോലെ അസംഭവ്യമാണ് അവർക്ക് വേണ്ടി ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുക എന്നുള്ളത്. എന്നാൽ മുഅ്മിൻ അങ്ങനെയല്ല. മുഅ്മിന്റെ റൂഹ് കൊണ്ടുപോകുമ്പോൾ മലക്കുകൾ ഒന്നടങ്കും, ഓരോ മലക്കുകളുടെ സംഘവും ചോദിക്കും ആരുടേതാണ് ഈ തയ്യിബായ റൂഹ്. ഓരോ മലക്കുകളും അള്ളാഹുവിനോട് പറയും അവരുടെ അരികിലൂടെ അവന്റെ റൂഹിനെ കൊണ്ടുപോകാൻ. ആകാശത്തിന്റെ വാതിലുകൾ ഒന്നൊന്നായി അവരു വേണ്ടി തുറക്കപ്പെടും. അങ്ങനെ മുകളിൽ അല്ലിയൂൻ എന്ന രേഖയിൽ അവന്റെ പേര് രേഖപ്പെടുത്തി, എന്നിട്ടാണ് താഴെ ഖബറിലേക്ക് റൂഹ് പിന്നെയും തിരിച്ചേൽപ്പിക്കുക. എന്ന കിതാബ് പുണ്യവാന്മാരുടെ പേരെവിടെയാണ്? അല്ലിയൂനിലാണ് രേഖപ്പെടുത്തുക. ഫുജ്ജാറുകളുടെ രേഖ സിജീനിലാണ് രേഖപ്പെടുത്തുക. താഴെയാണത് അല്ലിയൂൻ, അത് മുകളിലാണ്. ആര് താഗൂത്തിനെ നിഷേധിക്കുന്നുവോ, വയുഅ്മിൻ ബില്ലാഹ് അല്ലാഹുവിൽ വിശ്വസിക്കുന്നുവോ, ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ, അവൻ ബലമുള്ള ഒരു കയറിലാണ് പിടിച്ചിട്ടുള്ളത്. ഈ ആയത്തും നമ്മളിപ്പോ പറഞ്ഞ ആയത്തും സമാനമാണ്. ഫലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തി റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബു ത്വാഗൂത്. അപ്പോൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണോ, താഗൂത്തിനെ നിഷേധിക്കുക തന്നെ വേണം, അല്ലാതെ ഒരു ഇബാദത്തില്ല. അതും സത്യം, ഇതും സത്യം എന്ന് വിശ്വസിച്ചാൽ അവൻ കാഫിറായി പോയിരിക്കുന്നു. ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതല്ലാത്ത ഒരു മാർഗം, അതിൽ സത്യമുണ്ട് അല്ലെങ്കിൽ അത് സ്വീകരിച്ചാലും രക്ഷപ്പെട്ടേക്കും എന്ന് വിശ്വസിച്ചാൽ തന്നെ അവൻ കാഫിറായി പോയിരിക്കുന്നു. കുഫാറുകളുമായി കൂടിക്കലർന്ന് ജീവിക്കുന്ന പല ആളുകൾക്കും ബാധിച്ചിട്ടുള്ള രോഗം ഇതാണ്. അതിന്റെ അളവ് കൂടിയും കുറഞ്ഞും ഇരിക്കും, അതിന്റെ അളവ് കൂടിയും കുറഞ്ഞും ഇരിക്കും. മഅദല്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അത് ഇല്ലാതെ താഗൂത്തിനെ അല്ലാഹു അല്ലാതെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന ആരുണ്ടാകട്ടെ, അവരെ എല്ലാം നിഷേധിക്കാതെ അവർക്കൊന്നും ഇബാദത്തിന് അർഹതയില്ല എന്ന് പറയാതെ ഒരിക്കലും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ സാധ്യമല്ല. തൗഹീദ് തഹ്ഖീഖ് ചെയ്യപ്പെടുകയില്ല, തൗഹീദ് യാഥാർത്ഥ്യമാവുകയില്ല. അവന്റെ തൗഹീദ് പൊളിഞ്ഞുപോയ തൗഹീദാണ്. മറ്റെന്തിനെങ്കിലും അവന് അവന്റെ മനസ്സ് ചായന്നു പോകുന്നുണ്ടെങ്കിൽ, മറ്റുള്ള ഏതെങ്കിലും ഇലാഹുകളിലേക്ക്, ഇങ്ങനെ മുശ്രിക്കുകളുടെ ആരാധ്യ വസ്തുക്കളിലേക്ക്, അതിലും ഹക്കുണ്ട് എന്ന് വിശ്വസിക്കുന്നവൻ അവന്റെ തൗഹീദ് പൊളിഞ്ഞു പോയിരിക്കും. വലിയൊരു വിഷയമാണത്, വലിയ കാര്യമാണ്. ഷിർക്കിന്റെ ചെറിയ ചെറിയ അടയാളങ്ങൾ, ചെറിയ ചെറിയ ലക്ഷണങ്ങൾ വരാൻ സാധ്യതയുണ്ട്, വാക്കുകളിൽ വരാൻ സാധ്യതയുണ്ട്. ഷിർക്കിന്റെ വാക്കുകൾ, അതെന്തുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത്? തൗഹീദ്, തൗഹീദിന്റെ പഠനം ഉപേക്ഷിച്ചാലാണ് അത് വരിക. നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ തൗഹീദ് പണ്ട് കൊണ്ടേ പഠിച്ചതല്ലേ, ഇനിയെന്ത് തൗഹീദ് പഠിക്കാനാണ് എന്ന് വിചാരിച്ചാൽ പതിയെ പതിയെ ഷിർക്കിലേക്ക് കൊണ്ടുപോകും. വാക്കുകളിൽ ഷിർക്കിന്റെ വാക്കുകൾ ആളുകൾ അറിയാതെ തൗഹീദിന്റെ ആളുകൾ വരെ പ്രയോഗിച്ചു പോകും. വാക്കുകളിൽ വരെ എന്താണ് അതിന് അവർ വില കാണുന്നില്ല. ഷിർക്കിനോടുള്ള ഗൗരവം, അതിനോടുള്ള വെറുപ്പ് മനസ്സിൽ നേർത്തി നേർത്തി വരും. അപ്പോ തൗഹീദ് പഠിച്ചുകൊണ്ടേയിരുന്നില്ലെങ്കിൽ പെട്ടെന്ന് മറന്നു പോകുന്നതാണ് തൗഹീദ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൗമ മറന്നു പോകാൻ 40 ദിവസങ്ങൾ മാത്രമേ കൊണ്ടുവന്നു. മൂസ നബി തൗറാത്ത് വാങ്ങാൻ പോയത് ഹാറൂൻ നബി അവരുടെ കൂടെയുണ്ട്. എന്നിട്ടാണ് അവര് പശുക്കുട്ടി ആരാധിച്ചത്, കാളക്കുട്ടി ആരാധിച്ചിട്ടുള്ളത്, പശുവിന്റെ ആൺകുട്ടി എന്നാണ്. ഐജിൽ എന്ന് പറഞ്ഞാൽ പശുവിന്റെ ആൺകുട്ടി, പശു പ്രസവിച്ച ആൺകുട്ടി. അവർ ഫിറാവുനിനെ അള്ളാഹു മുക്കി നശിപ്പിച്ചത് കണ്ണുകൊണ്ട് കണ്ട ആളുകളാണ്. അള്ളാഹു മന്നയും സൽവയും ആകാശത്ത് നിന്ന് ഇറക്കി കൊടുത്ത ആളുകൾ, എന്തൊക്കെ അള്ളാഹുവിന്റെ ആയാത്ത് കണ്ട ആളുകളാണ്. എന്നിട്ടവർ തൗഹീദ് മറന്നുപോയി, പെട്ടെന്ന് മറന്നു പോകുമെന്നാണ് ഉലമാക്കൾ പറയുന്നത്. തൗഹീദ് ആവർത്തിച്ച് ആവർത്തിച്ച് പഠിച്ചില്ലെങ്കിൽ, പുതുക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ, യഹൂദികളെ കുറിച്ച് പറഞ്ഞതുപോലെ അലം യഅനിൽ ലദീന ആമനു അൻ തഖ്ഷഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ് വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ് കിതാബ മിൻ ഖബ്ലിഹിം ഫതാല അലൈഹിമുൽ ആമദ് ഫഖസത് ഖുലൂബുഹും. മുഅ്മിനുകൾക്ക് സമയമായില്ല അവരുടെ ഖൽബ് അല്ലാഹുവിലേക്ക് ഖുശൂ ആകുവാൻ, അല്ലാഹുവിന്റെ ആയത്തുകളിലേക്ക് ഖുശൂ ആയിക്കൊണ്ട് ചെല്ലാൻ, മുൻപ് കിതാബ് നൽകപ്പെട്ട ആളുകളെ പോലെ ആവാതിരിക്കാൻ. അവർക്ക് എന്താണ് സംഭവിച്ചത്? ഫാല അലൈഹിമുൽ അമദ്, കാലം ഇങ്ങനെ കടന്നുപോയി. തൗഹീദൊക്കെ കിട്ടി, ഈമാനൊക്കെ കിട്ടിയിട്ട് കാലം അങ്ങ് കടന്നുപോയേക്കും, അപ്പോയേക്കും فقصت قلوبهم അവരുടെ കൽബിന് കസ്വത്ത് ബാധിച്ചു, കൽബ് കടുത്തുറച്ചു പോയി. فَوَيْلٌ لِلْقَاسِيَةِ قُلُوبُهُمْ مِنْ ذِكْرِ اللَّهِ أُولَئِكَ فِي ضَلَالٍ بَعِيدٍ أُولَئِكَ فِي ضَلَالٍ مُبِينٍ സൂറത്തു സുമറിൽ അല്ലാഹു പറഞ്ഞു, കൽബ് കടുത്തുറച്ചു പോയ ആളുകൾക്ക് നാശം, തൗഹീദ് വേഗം മറന്നുപോകും. പഠിച്ചുകൊണ്ടേയിരിക്കണം, തൗഹീദിനു വേണ്ടി ജീവിച്ച, തൗഹീദിനു വേണ്ടി തീയിലേക്ക് വലിച്ചെറിയപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തത് എന്താ? رب اجعل هذا البلد آمنا واجنبني وبني أن نعبد الأصنام رب إنهن أضللن كثيرا من الناس فمن تبعني فإنه مني ومن عطاني فإنك غفور رحيم الله أي بمبن غلالة ذكنا دلنا نيا أنك آترك شكنا عند مكلا ذكنا أور يريبا عدالة بادي بدا بيشكنا ബിംബങ്ങൾ ജമാഅത്താണ്. അവർക്ക് വഴി തെറ്റിക്കാനോ വഴി കാണിച്ചു കൊടുക്കാനോ സാധ്യമല്ല. അവർ കാരണത്താൽ ഒരുപാട് ആളുകൾ വഴിതെറ്റിപ്പോയിരിക്കുന്നു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ ആണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം, മുശ്രിക്കുകളുടെ ആരാധ്യ വസ്തുക്കളോട്, അവരുടെ ചിഹ്നങ്ങളോട്, അവരുടെ സംസാരങ്ങളോട്, അവരുടെ വിശ്വാസവുമായി ബന്ധമുള്ള സംസാരങ്ങളോട് സാദൃശ്യപ്പെടാതിരിക്കാൻ ഒരിക്കലും മുസ്ലിമിന് പാടില്ല. അതുകൊണ്ടാണ് വേറിട്ട് നിൽക്കണമെന്ന് പറയുന്നത്. കൂടിക്കലർന്നാൽ എന്ത് സംഭവിക്കും? ഇവരുടെ ശർറ് ബാധിക്കും. അത് വളരെ മനുഷ്യന്റെ സ്വഭാവത്തിൽ തന്നെ, ഫിത്രത്തിൽ തന്നെ മനുഷ്യൻ അറിയുന്ന കാര്യമാണ്. ആരോടാണ് കൂടുന്നത് അവരുടെ സ്വഭാവം പകരുമെന്നത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ജലീസ് സാലിഹ് വൽ ജലീസ് സു, നല്ല കൂട്ടുകാരനും മോശം കൂട്ടുകാരനും. തഹാമിലുൽ മിസ്കി വനാഖിൽ ഖീർ, കസ്തൂരി വഹിക്കുന്നവനെ പോലെ, ഒരു അത്തറ് കച്ചവടക്കാരനെ പോലെ, അല്ലെങ്കിൽ ഒരു കൊല്ലനെ പോലെ. അവൻ്റെ അടുത്ത് പോയാൽ എന്ത് സംഭവിക്കും? നല്ല അത്തറ് വിൽപ്പനക്കാരനാണെങ്കിൽ വില കൊടുത്ത് വാങ്ങാം. അയാൾ ചിലപ്പോൾ വെറുതെ വരും, വെറുതെ എന്നില്ലെങ്കിൽ വില കൊടുത്ത് വാങ്ങാം. വില കൊടുത്ത് വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഒന്ന് ചിലപ്പോൾ പുരട്ടിത്തരും. അതിനും പറ്റിയില്ലെങ്കിൽ അവിടെ നിന്നാൽ നല്ല സുഗന്ധമെങ്കിലും ഉണ്ടാകും. നേരെ തിരിച്ചാണ് മറ്റൊന്നിന്റെ, ഒന്നിക്കിൽ നിന്റെ വസ്ത്രവും ഒക്കെ അവന്റെ തീ തട്ട് കരിഞ്ഞു പോകും. ഒന്നുമില്ലെങ്കിൽ അവിടെ നിന്നാൽ ഒരു മോശം ഗന്ധമെങ്കിലും ഉണ്ടാകും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മഹത്തായ ഉദാഹരണമാണ് അബൂ മൂസ അൽ അശ്ആരി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. അടുത്തത് അസ്സാമിന, എട്ടാമത്തത് അന്നത്താഗൂത ആമ്മുൻ ഫീ കുല്ലി മാ ഉബിദ മിൻ ദൂനില്ലാഹ്. താഗൂത്ത് എന്ന് പറയുന്നത് ആമ്മുൻ, അത് പൊതുവായൊരു പ്രയോഗമാണ്. അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന എല്ലാവർക്കും. താഗൂത്തിനെ കുറിച്ചുള്ള വിശദീകരണം മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. അതിനെക്കുറിച്ച് വളരെ ജാമിഅായ ഒരു വാക്ക് ഇബ്നു ഖയ്യിമുൽ ജൗസിയ്യ റഹിമഹുല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. മാ തജാവസ ബിഹിൽ ഹദ്ദു മിൻ മഅബൂദിൻ ഔ മത്ബൂഇൻ ഔ മുതാഇൻ, അതിരുവിട്ട എല്ലാ നേതാവും അതുപോലെ അനുസരിക്കപ്പെടുന്ന ആളും അതുപോലെ മഅബൂദും, അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന ആൾ ഒക്കെ താഗൂതാണ്. എന്നാൽ അവർ അത് തൃപ്തിപ്പെടാത്ത ആളുകളാണെങ്കിൽ അവരതിൽ പറയാൻ സാധിക്കുകയില്ല. ഈസ അലൈഹി സ്വലാത്തു വസ്സലാം മഅബൂദാണ്, ജനങ്ങൾ ഇബാദത്ത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കലും അത് തൃപ്തിപ്പെട്ടിട്ടില്ല. അല്ലാഹു ചോദിക്കുന്നുണ്ടല്ലോ, അൻ തഖുൽത ലിന്നാസി തഖിദൂനി വ ഉമ്മിയ ഇലാഹൈന മിൻ ദൂനില്ലാഹ്, താങ്കൾ പറഞ്ഞിട്ടുണ്ടോ എന്നെയും എന്റെ ഉമ്മയെയും ഇലാഹായി സ്വീകരിക്കണമെന്ന്? അവിടുന്ന് പറഞ്ഞു, സുബ്ഹാനക, എനിക്ക് അങ്ങനെ പറയാനാ, ഞാൻ എന്താണ് പറഞ്ഞതെന്ന് നിനക്കറിയാമല്ലോ. എന്താണ് പറഞ്ഞത്? അബ്ദുല്ലാഹ റബ്ബി വ റബ്ബക്കും, അതാണ് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടുള്ളത്. അതല്ലാത്ത സ്വയം തൃപ്തിപ്പെടുന്ന പിശാചികൾ, ആൾ ദൈവങ്ങൾ, അവരൊക്കെ താഗൂത്തിൽപ്പെടുന്നതാണ്. അതുപോലെ ജ്യോത്സ്യന്മാർ, മോശം പണ്ഡിതന്മാർ, അള്ളാഹു അവതരിപ്പിച്ചതല്ലാത്തതുകൊണ്ട് വിധിക്കുന്ന ഭരണാധികാരികൾ, ഇവരൊക്കെ എന്തിനാണ് താഗൂത്തിൽ പെടുന്നത്? അത്താസിഅ, ഒൻപതാമത്തെ മസാല, തഈലമു ശഅനി സലാസിൽ ആയാത്തിൽ മുഹ്കമാത്തി ഫീ സൂറത്തിൽ അൻആമി ഇൻദ സലഫ്. اعظم شأن ثلاث آيات ثلاث الآيات المحكمات مون محكم غلاية آيات സൂറത്തുൽ അൻആമിലെ മൂന്ന് മുഹ്കമകളായ ആയത്തുകൾ, ആ ആയത്തുകളുടെ പ്രത്യേകത എന്താണ്? മുഫസ്സിറുകൾ പറഞ്ഞു, പഴയ ശരിയാത്തുകളിൽ പോലും നസ്ഖ് ചെയ്യപ്പെടാത്ത വിധികളാണ് അതിലുള്ളത്. എല്ലാ ശരിയാത്തുകൾക്കും ബാധകമായ അള്ളാഹുവിന്റെ കൽപ്പനകളും വിലക്കുകളുമാണ് ആയത്തിലുള്ളത്. തുടങ്ങിയത് എന്ത് പറഞ്ഞിട്ടാണ്? ഉൽ തആലൂ ആ അതുൽമ ഹറമ റബ്ബുക്കും അലൈക്കും അല്ലാ തുശ്രികു ബിഹി ശൈആ വബിൽവാലിദൈനി ഇഹ്സാനാ എന്ന് തുടങ്ങുന്ന ആയത്ത്, അതിനുശേഷമുള്ള മൂന്നായത്തുകൾ, ശേഷമുള്ള രണ്ടായത്തുകൾ, ഇങ്ങനെ മൂന്നായത്തുകൾ സൂറത്തുൽ അൻആം. അതിന് സലഫുകളുടെ അടുക്കലുണ്ടായിരുന്ന പ്രാധാന്യം, അവരെത്ര പ്രാധാന്യത്തോടെയാണ് ആ മൂന്നായത്തുകളെ കണ്ടിരുന്നത്, അതിന്റെ തഫ്സീർ വായിക്കുമ്പോൾ പലതും ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ആ മൂന്നായത്തുകൾ അതിനെക്കുറിച്ച് ഇബ്നു മസ്ഊദിന്റെ വാക്ക് തന്നെ മതി ആ ആയത്തുകളുടെ പ്രാധാന്യം വിവരിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്ത് കാണണമെങ്കിൽ ഈ മൂന്നായത്തുകൾ ഒതുക്കൊള്ളൂ എന്ന വാക്ക്. വഫീഹ അതിലുണ്ട്, അഥവാ ആ മൂന്നായത്തുകളിലുണ്ട്, ആഷുറു മസായിൽ എത്ര മസാലകൾ? പത്തെണ്ണം, പത്തെണ്ണമുണ്ട്, എണ്ണിയതാണ് അത് ആയത്ത് ഓതുന്ന സമയത്ത്. ഔവലുഹ ഒന്നാമത്തേത് എന്താണ്? അന്നഹ്യു അനി ശിർക്ക്, ഒന്നാമത്തേതാണ് ശിർക്കിൽ നിന്നുള്ള വിലക്ക്. ഓ അല്ല, അതിൽ പത്തിൽ പത്ത്, അത് അടുത്ത അടുത്താണ് ഇനി വരുന്നുണ്ട്. സൂറത്തുൽ ഇസ്രായിലിനെ കുറിച്ചാണ് സമാനേശ്വർ പറഞ്ഞത്. ഈ മൂന്നായത്തുകൾ പത്ത് മസാലകളിലാണുള്ളത്. അതിൽ അള്ളാഹു ആദ്യം പറഞ്ഞിട്ടുള്ളത് ഷിർക്കിന്റെ ഷിർക്ക് വിലക്കുകയാണ്. പത്താമത്തത് അൽ ആയാത്തുൽ മുഹ്കമാത്തു ഫി സൂറത്തുൽ ഇസ്റാ, സൂറത്തുൽ ഇസ്റായിലെ മുഹ്കമകളായ ആയത്തുകൾ, ഒരുപാട് ആയത്തുകളുണ്ട്. തുടങ്ങുന്നത് ഏതാണ്? ربك الا تعبدوا الا اياه وبالوالدين احسانا എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഇസ്രായിൽ ആയത്തിന് ശേഷം അല്ലാഹു ഒരുപാട് വിലക്കുകളും വിധികളും അതിൽ പറയുന്നുണ്ട്. സമ്പത്ത് ദൂർത്തടിക്കുന്നതിനെ കുറിച്ച്, ولا تقربوا الزنا വ്യഭിചാരത്തോട് നിങ്ങൾ അടുക്കരുത്, ولا تقربوا مال اليتيم നിങ്ങൾ യതീമിന്റെ സമ്പത്തിനോട് അടുക്കരുത്, അന്യായമായി അത് തിന്നരുത്. അതുപോലെ നിങ്ങൾ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത്. ഇങ്ങനെ ഒരുപാട് ഒരുപാട് മസ്അലകൾ, തമാനി ആശർ, പതിനെട്ട് മസ്അലകൾ അതിലുണ്ട്. ബദഅഹല്ലാഹു തആല ബിഖൗലി നമുക്ക് വഫീഹ തമാനിയതു അശറ മസ്അല, എത്ര മസ്അലകളുണ്ട്? പതിനെട്ട് മസ്അലകളുണ്ട്. ബദഅഹല്ലാഹു തആല ബിഖൗലി, അള്ളാഹു അവന്റെ ഈ ഖൗല് കൊണ്ടാണ് അത് തുടങ്ങിയിട്ടുള്ളത്. ലാ തജ്അൽ മഅല്ലാഹി ഇലാഹൻ ആഖർ ഫതഖ്ഉദ മലൂമൻ മഖ്ദൂല വഖദ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയാ, അങ്ങനെയാണ് അള്ളാഹു അത് തുടങ്ങുന്നത്. എന്നിട്ട് വഖതമഹ ബിഖൗലിഹ്, അള്ളാഹു അത് അവസാനിപ്പിക്കുന്നത് എന്തു പറഞ്ഞിട്ടാണ്? വലാ തജ്അൽ മഅല്ലാഹി ഇലാഹൻ ആഖർ ഫതുൽഖ ഫി ജഹന്നമ മലൂമൻ മദ്ഹൂറ. തുടങ്ങിയത് അവസാനിപ്പിച്ചത് എന്തു പറഞ്ഞിട്ടാണ്? ഷിർക്കിൽ നിന്ന് വിലക്കിക്കൊണ്ടാണ്. ونبه الله سبحانه على عظم شأن هذه المسائل بقوله ذلك مما أوحى إليك ربك من الحكمة. എന്നിട്ട് ആയത്തുകളുടെ അവസാനത്തിൽ അള്ളാഹു പറഞ്ഞു, وقد ونبهنا الله, അള്ളാഹു നമുക്ക് തൻബീഹ് തന്നു, മുന്നറിയിപ്പ് നൽകി, ജാഗ്രത കാണിക്കണം എന്ന് പറയാനാണ് എന്ത് പറയുക? തൻബീഹ്, സൂക്ഷിക്കണം. അള്ളാഹു നമ്മെ സൂക്ഷിക്കാൻ പറഞ്ഞു, ഈ പറയപ്പെട്ട മസ്അലകളുടെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അള്ളാഹു പറഞ്ഞു, ദാലിക അതാകുന്നു, മിമ്മ ഔഹാ ഇലൈക റബ്ബുക, നിന്റെ റബ്ബ് നിനക്ക് വഹി നൽകിയത്, മിനൽ ഹിക്മ, ഹിക്മത്തിൽ നിന്ന്. ഇതാണ് അള്ളാഹു അവസാനം പറഞ്ഞത്. എന്നിട്ട് ഈ മസ്അലകളുടെ തുടക്കത്തിൽ അള്ളാഹു പറഞ്ഞു, ലാ തജ്അൽ മഅല്ലാഹി ഇലാഹൻ ആഖർ, നീ അല്ലാഹുവിന്റെ കൂടെ ഒരു ഇലാഹിനെയും ഏർപ്പെടുത്തരുത്. ഫതഖ്ഉദ മജ്മൂമൻ മഖ്ദൂല, നീ മജ്മൂമായി ഇരിക്കേണ്ടി വരും, എല്ലാ ജമ്മുകൾക്കും എല്ലാ ആക്ഷേപങ്ങൾക്കും അർഹനായി. മഖ്ദൂലൻ കൈവിട്ടവനായി, അവനെ കൈയൊഴിഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല. അങ്ങനെയുള്ളവനായി നീ നരകത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. എന്നിട്ട് ഒരുപാട് ഈ പറയപ്പെട്ട നിയമങ്ങൾ പറഞ്ഞിട്ട് അവസാനം അള്ളാഹു പറഞ്ഞു, വലാ തജഅൽ മഅ അല്ലാഹി ഇലാഹന ആഖർ, വീണ്ടും നീ അള്ളാഹുവിനെ മറ്റൊരു ഇലാഹിനെ ഉണ്ടാക്കരുത്. ഫതുൽഖാ ഫീ ജഹന്നമ മലൂമൻ മദ്ഹൂറ, നീ എല്ലാ ആക്ഷേപങ്ങൾക്കും അർഹനായി എവിടെ വീഴേണ്ടി വരും? ജഹന്നമിൽ, നരകത്തിൽ. നോക്കി, നിങ്ങൾ സൂറത്ത് ഖാഫിൽ അള്ളാഹു പറഞ്ഞില്ലേ, അൽഖിയാ ഫീ ജഹന്നമ കുല്ല കഫാരിൻ അനീദ്, മന്നാഇൻ ലിൽ ഖൈരി മുഅ്തദിൻ മുരീബ്, അല്ലദീ ജഅല മഅ അല്ലാഹി ഇലാഹൻ ആഖർ ഫഅൽഖിയാഹു ഫിൽ അദാബി ശദീദ്. അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിച്ചവനെ കഠിനമായ ശിക്ഷയിൽ വലിച്ചെറിയൂ എന്ന് പറയപ്പെടും പരലോകത്ത്. അപ്പൊ അത്രയും പ്രധാനപ്പെട്ട മസാലകളാണിത്. അതുകൊണ്ടാണ് അള്ളാഹു ഇതാണ് നിന്റെ റബ്ബിങ്കിൽ നിന്ന് നിനക്ക് വഹി നൽകപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത്. എത്ര മസാലകൾ പറഞ്ഞിട്ട്? സമാനിയത്തു ആശ്രം 18 മസാലകൾ പറഞ്ഞിട്ട്, അതിൽ ഈ പറയപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട് സൂറത്തുൽ ഇസ്രായിലെ ആയത്തുകളിൽ. അൽഹാദി ആശറ എത്രാമത്തതാണ്? 11. ആശറ കഴിഞ്ഞില്ല, അൽഹാദി ആശ. آية سورة النساء التي تسمى آية الحقوق العشرة بدأها الله تعالى بقوله واعبدوا الله ولا تشركوا به شيئا. അടുത്തത് നമ്മൾ ഒരു ആയത്ത് പഠിച്ചല്ലോ, واعبدوا الله ولا تشركوا به شيئا وبالوالدين احسانا وبذي القربى واليتامى എന്ന് തുടങ്ങുന്ന ആയത്ത്, സൂറത്തുൽ നിസാഇലെ ആയത്ത്. ആ ആയത്ത് അല്ലതീ തുസമ്മ, ആ ആയത്തിന് പേര് വിളിക്കപ്പെടുന്നു. ഏതൊരായത്തിനെയാണോ പേര് വിളിക്കപ്പെടുന്നത്, എന്ത് പേര്? ആയത്തുൽ ഹുഖൂഖിൽ അശറ, 10 ഹക്കുകളുടെ ആയത്ത്, 10 കടമകൾ പറയുന്ന ആയത്ത്. ബദഅഹല്ലാഹു തആല ബിഖൗലി, ആ ആയത്തും അല്ലാഹു തുടങ്ങിയത് എന്ത് പറഞ്ഞിട്ടാണ്? എന്ത് പറഞ്ഞിട്ടാണ്? വഅബ്ദുല്ലാഹ്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക. വലാ തുശ്രികു ബിഹി ശൈആ, അല്ലാഹുവിനെയും ഒന്നിനെയും പങ്കു ചേർക്കരുത്. അവിടെ അങ്ങനെ തന്നെ, കാരണം എല്ലാവരോടുമുള്ള ഹക്കിനേക്കാളും വലുതാണ് അള്ളാഹുവിനോടുള്ള ഹക്ക്. ഈ ആയത്തിന് എന്താണ് പേര് പറയപ്പെടാറുള്ളത്? ആയത്തുൽ ഹുഖൂഖിൽ അശറ, 10 ഹക്കുകൾ പരാമർശിക്കുന്ന ആയത്ത്. അങ്ങനെ ചില ആയത്തുകൾക്ക് ഉലമാക്കൾ ചില പേരുകൾ പറയാറുണ്ട് അതിന്റെ ആയത്തിൽ പറഞ്ഞ വിഷയങ്ങൾക്കനുസരിച്ച്. നമുക്ക് ആയത്തുൽ ഇംതിഹാൻ, ആയത്തുൽ ഇബ്തില, പരീക്ഷണത്തിന്റെ ആയത്ത് എന്ന് പറയാറുണ്ട് സൂറത്തു ആലെ ഇമ്രാനിലെ ആയത്ത്. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമല്ലാഹ്. കാരണം ആ ആയത്തിൽ പരീക്ഷണമുണ്ട്. ആരെങ്കിലും അള്ളാഹുവിനോടുള്ള സ്നേഹമുണ്ടെന്ന് വാദിച്ചാൽ അവനുള്ള പരീക്ഷണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവൻ അനുസരിക്കുന്നുണ്ടോ ഇല്ലേ എന്നതാണ്. സൂറത്തു ആലെ ഇമ്രാനിലെ ആയത്തിനെ കുറിച്ച് ചില മുഫസ്സിറുകൾ പറഞ്ഞത് കാണാം. زعم قوم انهم يحبون الله فابتلاهم الله بهذه الايه. ചില ആളുകൾ അള്ളാഹുവിനെ ഹുബ്ബുണ്ട് എന്നവർ വാദിച്ചു. ഫബ്തലാഹും അള്ളാഹ്, അപ്പോൾ അള്ളാഹു അവരെ പരീക്ഷിച്ചു. ബിഹാദിഹിൽ ആയ, ഈ ആയത്ത് കൊണ്ട്. കാരണം അപ്പോൾ വ്യക്തമായി ആരാണ് അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട്? അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ റസൂലിനെ അനുസരിച്ചിരിക്കും. تعصي الاله وانت تزعم حبه هذا محال في القياس بديع لو كان حبك صادقا لاطعته ان المحب لمن يحب مطيع عربي للوري كافيയാണ് എന്താണ് تعصي الاله ني الهنا തിക്കരിക്കുകയും وانت تزعم حبه എന്നിട്ട് നീ അവനെ ഹുബ്ബുണ്ടെന്ന് അവനോട് നിനക്ക് ഹുബ്ബുണ്ടെന്ന് വാദിക്കുകയുമാണോ هذا محال اذا സംഭവ്യമാണ് കൂട്ടി യോജിപ്പിക്കാൻ പറ്റാത്ത ഒരു കാര്യമല്ല, രണ്ടും പരസ്പരം യോജിക്കുകയില്ല. നിന്റെ സ്നേഹം സത്യമാണെങ്കിൽ നീ അവനെ അനുസരിക്കുമായിരുന്നു. കാരണം ഇന്നൽ മുഹിബ്ബ ലിമാ യുഹിബ്ബു മുത്തീഉ, ആരാണോ സ്നേഹിക്കുന്നത് അവനെ സ്നേഹിക്കുന്നവൻ അനുസരിക്കും. അടുത്തത് അസാനി അഷറ, 12-ാമത്തെ മസാല, التنبيه على وصية رسول الله صلى الله عليه وسلم عند موته. التنبيه ورما فرد لنا على وصية رسول الله صلى الله عليه وسلم وصية كرش عند موته نبينا വഫാത്തിനോട് അടുപ്പിച്ച്. റസൂലുള്ള അങ്ങനെ ഒരു വസീയത്ത് എഴുതിയിട്ടുണ്ടോ, എഴുതാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. മറിച്ച് എഴുതുമായിരുന്നെങ്കിൽ ഇതാകുമായിരുന്നു. റസൂലിനെ എഴുതാൻ വേണ്ടി വിളിച്ചപ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് സഹാബത്തിനോട് മാറിപ്പോകാൻ പറഞ്ഞത് നബിയുടെ അടുത്ത് എഴുതണോ വേണ്ടെന്ന് തർക്കമുണ്ടായി. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അപ്പൊ പിരിഞ്ഞു പോകാൻ പറഞ്ഞു. പിന്നീട് റസൂലുള്ള അത് എഴുതിയതുമില്ല. അതെന്താണ് തെളിയിക്കുന്നത്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുവാഫഖത്താണ്. മിൻ മുവാഫഖാതി ഉമർ, ഉമറിന്റെ അഭിപ്രായം അള്ളാഹു പിന്നീട് അത് ശരിവച്ചു, അതിനോട് യോജിച്ചു വന്നു എന്നതിനുള്ള തെളിവാണത്. കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നെയും എഴുതി കൊടുക്കാനുള്ള അവസരമുണ്ടായിരുന്നു, എഴുതിപ്പിക്കാനുള്ള അവസരമുണ്ടായിരുന്നു, പക്ഷെ റസൂൽ അത് ചെയ്തില്ല. ഉമർ പറഞ്ഞതുപോലെ ബൈനനാ കിതാബുല്ലാഹ് ഇൻദനാ കിതാബുല്ലാഹ്, നമ്മുടെ പക്ക അള്ളാഹുവിന്റെ കിതാബുണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുണ്ട്. അപ്പൊ അതിലുള്ള ഒരു കാര്യം തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ ഉദ്ദേശിച്ചത്. ദീൻ പൂർത്തിയായിട്ടുണ്ട്, അപ്പൊ പൂർത്തിയാക്കാത്ത ഒരു അതുണ്ടായാലേ പൂർത്തിയാകൂ, അങ്ങനെയുള്ള ഒരു കാര്യമല്ല റസൂലുള്ള എഴുതാൻ ഉദ്ദേശിച്ചത്. ഉമറിന്റെ തീരുമാനം അവിടെ ശരിയായി. റസൂലുള്ള പിന്നീട് ആ കാര്യത്തിലേക്ക് മടങ്ങാതിരുന്നതിനാൽ ഇവിടെ വസീയത്താണെന്ന് പറഞ്ഞിട്ടുള്ള ഈ ആയത്തുകളുടെ പ്രാധാന്യം സൂചിപ്പിക്കാനാണ്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു വസീയത്ത് പറഞ്ഞു എന്നതുകൊണ്ടല്ല. റസൂലുള്ളാന്റെ വസീയത്ത് ഉണ്ടാകുമായിരുന്നെങ്കിൽ ഈ മൂന്ന് ആയത്തുകളായേനെ. പതിമൂന്നാമത്തത് മഅരിഫത്തു ഹഖില്ലാഹി അലൈനാ, എന്തായിരിക്കും അതിന്റെ അർത്ഥം? ആ ഞാൻ ചോദിച്ചതല്ല, ഹക്കിനെ ഞാൻ പറഞ്ഞല്ലോ, ഹക്കുൻ അല എന്ന് വന്നാൽ ആരുടെ ബാധ്യതയാവും? അല ആരിലേക്കാണോ ചേർത്തി പറഞ്ഞത് അവരുടെ ബാധ്യതയും, ഹക്ക് ആരിലേക്കാണോ അല പറയാതെ ചേർത്തിയിട്ടുള്ളത് അയാളുടെ അവകാശവുമാകും. ഹക്കു മുഹമ്മദിൻ അല അബ്ദില്ലാ എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്ദുല്ലാന്റെ ബാധ്യതയാണ്, മുഹമ്മദിന്റെ അവകാശമാണ്. അപ്പൊ ഇവിടെ അലഇന എന്ന അല ആരിലേക്കാണ് ചേർത്തിയിട്ടുള്ളത്? നമ്മിലേക്കാണ്. അപ്പൊ നമ്മുടെ അവകാശമാവുമല്ല ബാധ്യതയാവും, ബാധ്യതയാണ്. ഹഖുല്ലാഹി അലൈന, നമുക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യത എന്താണ്? നമുക്ക് അള്ളാഹുവിനോടുള്ള ഹഖ് എന്താണ്, ബാധ്യത എന്താണ്? അതിനെ കുറിച്ചുള്ള അറിവ് എന്നാണ് കിട്ടിയത്? ഏത് ആയത്തിൽ നിന്നാണ് കിട്ടിയത്? ഏത് ഹദീസിൽ നിന്നാണ് കിട്ടിയത്? മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹുവിന്റെ ഹദീസിൽ നിന്നാണ് ഇപ്പൊ പറഞ്ഞത്. يا معاذ اتدري ما حق الله على العباد وما حق العباد على الله؟ معاذ قرنا الله ورسوله اعلم حق الله على العباد ان يعبدوه ولا يشركوا به شيئا. അതിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് അല്ലാഹുവിനോടുള്ള ഹഖ് എന്താണ്? നമ്മളെ പഠിച്ചിട്ടുള്ള നമ്മളെ രണ്ടാമത് ജീവിപ്പിക്കുന്ന ഏത് റബ്ബാണോ നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്, ആ റബ്ബിനോട് നമുക്കുള്ള ബാധ്യത എന്താണ് എന്നതിനെ കുറിച്ചുള്ള അറിവ് അത് നമുക്ക് കിട്ടി ഈ അധ്യായത്തിൽ നിന്ന്, ഈ അധ്യായത്തിൽ കൊടുത്ത ഈ ഹദീസിൽ നിന്ന്. എന്താണ് ഹഖ്? അൻ യഅബുദൂഹു വലാ യുശ്രിക്കു ബിഹി ശൈഅ. അൽ ഖാമിസ അശറ 15-ാമത്തത് അൻ ഹാദിഹിൽ 14-ാമത്തത് അറാബി അശറ മഅരിഫത്തു ഹഖിൽ ഇബാദി അലൈഹി ഇദാ അദൌ ഹഖഹു. എന്തായിരിക്കും? നേരത്തിച്ച് എന്തായിരിക്കും? അള്ളാഹുവിന് അടിമകളോടുള്ള ബാധ്യത, അവൻ സ്വയം ഏറ്റെടുത്തതാണത്, അവനെ ആരും ഏൽപ്പിച്ചതല്ല. അള്ളാഹുവിന് അടിമകളോടുള്ള ബാധ്യത എന്താണ്? ഇദാ അദൌ ഹഖഹു, അവർ അവന്റെ ഹക്ക് കൊടുത്താൽ, അവനുള്ള ഹക്ക് കൊടുത്താൽ അവൻ ഇവരോടുള്ള ഹക്ക് എന്താണെന്ന്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ലാ യുഅദ്ദിബഹും എന്നല്ല, അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രിക്കു ബിഹി ശൈഅ, അവനിൽ ശിർക്ക് ചെയ്യാത്തവരെ അവൻ ശിക്ഷിക്കുകയില്ല എന്നതാണ് അവന്റെ ഹക്ക്, അവരോടുള്ള ഹക്ക്. ഹക്കുൽ ഇബാദി അലല്ലാഹ് അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രിക്കു ബിഹി ശൈഅ. സമയമായിട്ടുണ്ട്, നമുക്ക് അവസാനിപ്പിക്കാം, ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وصحبه اجمعين. سبحانك اللهم وبحمدك، اشهد ان لا اله الا انت، استغفرك واتوب اليك.